is to come together to worship and praise God and reject how God has worked in the lives of his children.
ദൈവത്തിന്റെ ജനത്തിന്റെ ജീവിതങ്ങൾ ജനങ്ങളുടെ ജീവിതങ്ങളിൽ എത്ര അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുന്നത് അത് സന്തോഷിക്കുന്നതും എത്ര ആനന്ദകരമായ
കാര്യമാണ്.
ഓരോ തവണയും ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ എനിക്ക് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് കഴിയും.
റോമാലേഖനത്തിൽ
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അന്യോന്യം അനുഗ്രഹം പ്രാപിപ്പാനുള്ള മുഖാന്തരമാണ്.
Addressing one another in psalms and hymns and spiritual songs, singing and making melody to the Lord with your heart.
Meenu kudicha mattaragirathu adinal durnadappu undavallo aathmaavu niranjavarai sangeethrangalalum sthuthigalalum aathmeeya geethangalalum tamil samsaarichu nigalhadeyangalil kartavinu paadi keerthanam cheythu
giving thanks always and for everything to God the Father in the name of our Lord Jesus Christ. We said last Sunday that when the home is ruled according to the word of God, angels might be asked to stay with us and they would not find themselves out of their element.
നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ വചനപ്രകാരം നിയന്ത്രിക്കപ്പെടുകയും ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ദൂതന്മാർ തന്നെ നമ്മോടൊപ്പം വന്ന് ഭവനത്തിൽ പാർക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ
അതായിരിക്കും.
ദൈവവചനത്തിന് അനുസൃതമായി നമ്മുടെ ഭവനങ്ങൾ ഭരിക്കപ്പെടുമ്പോൾ ദൂതന്മാർക്ക് പോലും അവിടെ തങ്ങളുടെ ഭവനം പോലെ കഴിയുവാനായിട്ട്
ഇടയാവും.
കഴിഞ്ഞ ആഴ്ച നാം ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചല്ലോ, നമ്മുടെ ഭവനങ്ങൾ സ്വർഗത്തിന്റെ അനുഭവമാക്കി തീർപ്പാൻ എങ്ങനെ
കഴിയും.
സ്വർഗം ഒരു പരദീശയുടെ അനുഭവമാക്കി തീർത്തതിന്റെ രഹസ്യം
എന്താണ്?
നമ്മുടെ ഭവനങ്ങളിൽ അവസരം കൂടാതെ എങ്ങനെ കഴിയുവാനായിട്ട് കഴിയും?
അതിന്റെ
മറുപടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
എന്നുള്ളതാണ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അല്ലാതെ നമുക്ക് സ്വരൈക്യത്തോടുകൂടി ജീവിക്കാനായിട്ട് കഴിയില്ല.
As husbands and wives, Ephesians 5.
ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ നാം സ്വരൈക്യത്തോടുകൂടി കഴിയണം എന്ന് എഫെസ്യർ 5 അധ്യായത്തിന്റെ 22 മുതൽ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 33 വരെയുള്ള വാക്യങ്ങൾ.
And then we need to walk in harmony as parents and children, Ephesians 6 verses 1 to 4.
ആറാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഈ ഐക്യതയിൽ നടക്കേണ്ടത് എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
Then we need to walk in harmony as employers and employees, Ephesians 6
ആറാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തൊഴിലായകരും തൊഴിലാളികളും തമ്മിൽ അതേ വിധത്തിൽ ഐക്യതയിൽ നടക്കേണ്ടത് ആവശ്യമെന്ന് ഓർമ്മപ്പെടുത്തും. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അവർ ശുശ്രൂഷ ചെയ്തപ്പോൾ പൗലോസും ശീലാസും എത്രമാത്രം ഐക്യതയോടുകൂടി പെരുമാറി എന്ന് നാം കണ്ടുവല്ലോ. തടവറയുടെ നായകൻ അവന്റെ കുടുംബവും ഒരുപോലെ രക്ഷപ്രാപിപ്പാൻ ഇടയായത് നാം കണ്ടുവല്ലോ.
When we live in harmony through the power of the Holy Spirit, God takes care of the work of bringing people to himself.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മീയ ഐക്യതയിൽ നാം ജീവിക്കുമ്പോൾ ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ചുമതല ദൈവം തന്നെ ഏറ്റെടുക്കും.
Because our testimony of harmony in the Holy Spirit is very powerful.
കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം ഐക്യതയിൽ ജീവിക്കുന്നു എന്നുള്ളതായ സാക്ഷ്യം ഏറെ ശക്തമായ സാക്ഷ്യമാണ്.
But to live in harmony, we need to be filled with the Holy Spirit.
എന്നാൽ അങ്ങനെ ഐക്യതയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കേണ്ടതാണ്.
Be filled with the Spirit is God's command, Ephesians 5:18.
ആത്മാവ് നിറഞ്ഞവരാകുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്, എഫെസ്യർ 5:18 വാക്യത്തിൽ.
And do not get drunk with wine, for that is debauchery, but be filled with the Spirit.
വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പീൻ.
So God expects us to obey that command.
ആ കൽപ്പന അനുസരിപ്പാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയിൽ നാം കണ്ടതുപോലെ ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പിക്കുന്ന കൽപ്പന ബഹുവചനത്തിലാണ്
ഉപയോഗിച്ചിരിക്കുന്നത്.
തിരഞ്ഞെടുക്കപ്പെട്ട ചില വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഉള്ളതാണ് ഈ കൽപ്പന എന്നർത്ഥം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചതായ നാം ഓരോരുത്തരും ആത്മാവിന്റെ നിറവിനെ പ്രാപിപ്പാനായിട്ട്
അവിടെ
ഉപയോഗിച്ചിരിക്കുന്നതായ ക്രിയാപദം തുടർമാനമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പിൻ എന്ന അർത്ഥത്തിൽ.
സോ ദാറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ദാറ്റ് വി ഷുഡ് എൻജോയ് കോൺസ്റ്റന്റ്ലി.
പ്രത്യേക അവസരങ്ങൾ മാത്രമല്ല, നിരന്തരം നാം അനുഭവിക്കേണ്ടതായ ഒരു അനുഭവമായിട്ട് അത്രേ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് അത് നമുക്ക് തന്നെ നേടുവാൻ കഴിയുന്ന ഒന്നല്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ആ പദം
ഉപയോഗിച്ചത്.
നാം സ്വയം നിറയുകയല്ല, ആ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാനായിട്ട് അനുവദിക്കുക എത്ര വേണ്ടത്.
The verb fill does not mean that we are empty vessels that need a required amount of spiritual fuel to keep going.
Niraya enna padam kondu nam olinjirikkunna oru paathramana edakkedakku nirakkendathu aavashyamana enna arthathilalla upayogichirikkunnathu.
The verb fill there means to be controlled by the Holy Spirit.
Niraya enna padathinte artham aathmavinte niyanthranathilayi theeruka ennaanu.
We saw the comparison in Luke chapter 4 verse 28 when it says when they heard these things all in the synagogue were filled with wrath.
Lucas Revelation 4th adhyayathil adare samanamaya padaprayogam nam kandu orkullo avar ee vaaku kettappol ellavarum krotham niranjavarai ennu nam kandu.
They were controlled with wrath.
Ainte artham avar krothathal bharikkappettavarai ennu.
In Acts 13:45 they were filled with jealousy. They were controlled with jealousy.
Apostle Paul 14th adhyayam 13:45 വാക്യത്തിൽ അവർ അസൂയ നിറഞ്ഞവരായി എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം അവർ അസൂയയാൽ ഭരിക്കപ്പെട്ടവരായി എന്നാണ്.
So that is to be filled with the Spirit means constantly controlled by the Holy Spirit in our mind, emotion, reason, affection and our will.
അതുകൊണ്ട് ആത്മാവിനാൽ നിറയപ്പെടുക എന്നതുകൊണ്ട് ആത്മാവിനാൽ നിരന്തരം ആത്മാവിനാൽ ഭരിക്കപ്പെടുക എന്നാണ് അർത്ഥം. നമ്മുടെ ഇച്ഛായി നമ്മുടെ വികാരങ്ങളിൽ വിചാരങ്ങളിൽ ചിന്തകളിൽ എല്ലാം ആത്മാവിന്റെ നിയന്ത്രണം നിരന്തരം ആവശ്യമാണ്.
We saw that when a person trusts in the Lord Jesus Christ as his savior, he is immediately baptized by the Holy Spirit into the body of Christ.
ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കപ്പെടുന്നു എന്ന് നാം കണ്ടു.
That's the baptism of the Holy Spirit.
അത് പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
1 Corinthians 12 verse 13.
ഒന്ന് കൊരിന്ത്യർ 12ാം അധ്യായത്തിന്റെ 13ാം വാക്യം.
For by one spirit are we all baptized into one body, whether we be Jews or Gentiles, whether we be bond or free, and have been all made to drink into one spirit.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു.
This is why we are told there is only one baptism.
അതുകൊണ്ടാണ് സ്നാനം ഒന്ന് എന്ന് നാം പറയുന്നത്.
That's not water baptism, that is being baptized with the Holy Spirit into the body of Christ.
അത് ജലസ്നാനത്തെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, ആത്മസ്നാനത്താൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലേക്ക് ചേർക്കപ്പെടുന്നതിനെ കുറിച്ചാണ്.
So baptism by the Holy Spirit is a once for all experience that takes place at the moment we are converted.
പരിശുദ്ധാത്മാവിനാലുള്ളതായ ആത്മസ്നാനം ഒരിക്കലായി മാത്രം സംഭവിക്കുന്നതാണ്, നമ്മുടെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്.
The Holy Spirit translates us from the kingdom of darkness and implants us into the kingdom of light.
അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ മാറ്റി സ്ഥാപിക്കുന്നതായ മാറ്റി ഉറപ്പിക്കുന്നതായ പ്രക്രിയയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനാൽ
സാധിക്കുന്നത്.
പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വിശ്വാസികൾക്ക് ലഭിച്ചു, അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ.
You heard from me, for John baptized with water, but you will be baptized with the Holy Spirit not many days from now.
അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് രസകരമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ അവർ അഭിഷേക സ്നാനം പ്രാപിക്കുകയും ദൈവം ക്രിസ്തു ശരീരമായ സഭ ഉളവാകുകയും ചെയ്ത അതേ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവും അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം,
and they were all filled with the Holy Spirit and began to speak in other tongues as the Spirit gave them.
എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി.
And it was this filling of the Holy Spirit that gave them the power that they needed to witness for Jesus.
ആത്മാവിന്റെ നിറവാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കാൻ തക്കവണ്ണം ആവശ്യമായ ബലം ശക്തി അവർക്ക് നൽകിയത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം,
but you will receive power when the Holy Spirit has come upon you, and you will be my witnesses in Jerusalem and all Judea and Samaria and to the end of the earth.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും.
In Acts chapter 2, the Jewish believers were baptized by the Holy Spirit.
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യഹൂദ വിശ്വാസികളാണ് ദൈവത്തിന്റെ പരിശുദ്ധമായ സ്നാനം പ്രാപിച്ചത്.
In Acts chapter 10, the Gentile believers had the same experience. Apostle Cornelius was baptized by the Holy Spirit.
അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്നതായ ജാതികളായ വിശ്വാസികൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം ലഭിച്ചു.
So the body of Christ was made up of both Jews and Gentiles.
അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരമായ സഭ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഒരുമിച്ച് കൂട്ടിച്ചേർത്തവരാണ്.
And that's what we've been studying in Ephesians chapter 2 verses 11 to 20.
എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം അതുതന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്.
Now that historic baptism of the Holy Spirit is made personal when every sinner turns from the kingdom of darkness, turns from sin and Satan, and turns to Christ by faith. The Spirit enters into his or her life. He becomes a member of the body of Christ.
ചരിത്രത്തിൽ സംഭവിച്ചതായ ഈ ആത്മസ്നാനത്തിന്റെ അനുഭവം തന്നെയാണ് ഓരോ വ്യക്തിയും കർത്താവായ യേശു മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസം അർപ്പിച്ച് കർത്താവിലേക്ക് തിരിയുമ്പോൾ അവന്റെ ജീവിതത്തിലും സംഭവിക്കുന്നത് അതുതന്നെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം അവന് ലഭിക്കുന്നു, അവൻ ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ചേർക്കപ്പെടുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാ സ്നാനം എന്നതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആയ സഭയുടെ ഭാഗമാണ് എന്നാണ് അർത്ഥം. ഇനി ശ്രദ്ധിച്ചു കേൾക്ക.
The filling of the Holy Spirit means that my body belongs to Christ.
പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെ ശരീരം ദൈവത്തിന്റെ വകയാണ് എന്നത്രേ.
The Holy Spirit controls me.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്നാണ്.
The power of the Holy Spirit absolutely necessary for preaching and for witnessing.
സുവിശേഷം പ്രസംഗിക്കുന്നതിനും അത് സാക്ഷിയാകുന്നതിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ സാധ്യമല്ല.
You know why many of us do not talk to others about Jesus?
എന്തുകൊണ്ടാണ് നമ്മൾ പലരും മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ മടിക്കുന്നത്? കാരണം നാം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ടില്ല എന്നത് തന്നെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടെ ഇല്ല എങ്കിൽ മറ്റൊരാളോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ട്. എന്നാൽ ആത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടായിരിക്കുമ്പോൾ ഈ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്, ഞാൻ അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് നിറയുകയും കവിഞ്ഞൊഴുകയും അതിനെത്ര ആത്മാവിന്റെ നിറവ് എന്നതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഈ നിറവ് വരികയും നിങ്ങൾ നിറഞ്ഞ് കവിയുകയും ചെയ്യുന്ന അനുഭവം ആയതുകൊണ്ട് സ്വാഭാവികമായി തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയും. കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം ശിഷ്യന്മാർ ഒളിച്ചിരിക്കുകയായിരുന്നു.
And even after that he was risen.
അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്.
When did boldness come into their lives?
എപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഭയം നീങ്ങി ബലം കടന്നു വന്നത്? അത് പെന്തക്കോസ്ത് നാളിന് ശേഷമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം.
Then you find Acts chapter 4.
ഇനി 4-ാം അധ്യായത്തിൽ പരിശോധിക്കുമ്പോൾ
the same disciples that were hiding were now so bold. Acts 4 verse 8, that Peter filled with the Holy Spirit said to them, speaking to the rulers of the Jews, rulers of the people and elders, and he goes on to speak so powerfully.
ഭയജഗ്നരായിരുന്നതായ അതേ വിശ്വാസികൾ തന്നെ അപ്പോസ്തലൻ പൗലോസിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് എന്ന് വായിക്കുന്ന പോലെ തന്നെ അവർ ഭയം കൂടാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ മാറ്റം സംഭവിച്ചു. അപ്പോസ്തലൻ പൗലോസ് 4:34 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവർ ജ്ഞാനം നിറഞ്ഞവരായി തീർന്നു. അപ്പോസ്തലൻ പൗലോസിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അവർ ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായ പുരുഷന്മാർ. അപ്പോസ്തലൻ പൗലോസിന്റെ 6:5 സ്തെഫാനോസിന്റെ ജീവിതം നോക്കുക. ആത്മാവ് നിറഞ്ഞ പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്.
When Paul dealt with Elymas,
പൗലോസ് എലിമാസ് എന്നതായ വിദ്വാനെ കൈകാര്യം ചെയ്യുമ്പോൾ പത്മോസ് ദ്വീപിൽ ഉണ്ടായിരുന്നതായ ആ വിദ്വാൻ അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടിട്ട് അവനോട് പൗലോസ് സംസാരിക്കുന്നു. സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതി പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കാതെ വണ്ണം ഈ മനുഷ്യൻ നിരന്തരം
ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്.
പൗലോസ് ഈ അന്ധകാര ശക്തിയെ എങ്ങനെയാണ് എതിരിട്ടത് എന്ന്
ശ്രദ്ധിക്കുക.
അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
Saul, who was also called Paul, filled with the Holy Spirit, looked intently at him and said, "You son of the devil, you enemy of all righteousness, full of all deceit and villainy, will you not stop making crooked the straight paths of the Lord? And now behold, the hand of the Lord is upon you, and you will be blind and unable to see the sun for a time." Immediately mist and darkness fell upon him, and he went about seeking people to lead him by the hand.
അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായ അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ വഴി നേർവഴികളെ മറിച്ചു കളയുന്നത് മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു, കൈ പിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. അതുകൊണ്ട് ആത്മാവിന്റെ നിറവ് കൂടാതെ നമ്മുടെ ശുശ്രൂഷകൾ ഫലദായകമായി തീരുകയില്ല. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ആത്മസ്നാനം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ നാം കടിച്ചു തൂങ്ങുകയും ആത്മാവിന്റെ നിറവ് നിരന്തരം പ്രാപിക്കണം എന്നുള്ള കാര്യത്തെ നാം വിസ്മരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം. സംഭവിക്കുന്നതായ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതായ അനുഭവമാണ്. എന്നാൽ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തതായ നിരന്തരമായ ആവശ്യമുള്ളതായ
വസ്തുതയാണ്.
സാക്ഷ്യം വഹിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ സാധ്യമല്ല.
But then Paul is writing.
തുടർന്ന് പൗലോസ് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ഭവനത്തിലും ആവശ്യമാണ്
എന്നത്രേ.
നമ്മുടെ ഭവനങ്ങൾ ഭൂമിയിലെ സ്വർഗമായി തീരണം എന്നുണ്ടെങ്കിൽ യേശു നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതും അത് തന്നെയാണ്. നിന്റെ രാജ്യം ഭൂമിയിൽ വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും സംഭവിക്കണമേ എന്ന്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ ഭൂമിയിൽ സ്വർഗം പോലെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടേണ്ടത്
ആവശ്യമാണ്.
ഒരാൾക്ക് താൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത് എന്ന് എങ്ങനെ പറയുവാനായിട്ട്
കഴിയും?
ആത്മനിറവിന്റെ 3 അടയാളങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞുവല്ലോ.
These are three evidences that need to be seen in the life of every believer who is walking filled with the Spirit.
ആത്മാവിനാൽ നിറഞ്ഞ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായ മൂന്ന് അടയാളങ്ങളാണ് ഇവ.
Number one, joyfulness.
ഒന്ന്, സന്തോഷമുള്ള അവസ്ഥ.
Ephesians 5:19.
അഞ്ചാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
Number 2, thankfulness.
രണ്ടാമത്, നന്ദിയുള്ളവരാണ് എന്നുള്ളതാണ്.
Ephesians 5:20.
അഞ്ചാം അധ്യായത്തിന്റെ 20-ാം വാക്യം.
Number 3, submissiveness.
മൂന്നാമത്, കീഴ്പ്പെടുന്നതായ മനോഭാവം.
Ephesians 5:21-33.
അഞ്ചാം അധ്യായത്തിന്റെ 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൽ രണ്ട് കാര്യങ്ങൾ, ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ഭവനത്തിൽ ഒരു രോഗശാന്തിയുടെ അത്ഭുതം സംഭവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും എന്നല്ല പൗലോസ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപാവരങ്ങൾ, പ്രത്യേക കൃപാവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്തു എങ്കിൽ മാത്രമാണ് ആത്മാവിന്റെ നിറവുള്ളവർ എന്ന് അല്ല പൗലോസ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആത്മാവിന്റെ കൃപാവരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും എന്നാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടാതിരിക്കുകയും ചെയ്യുവാൻ കഴിയും എന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾ അത് ലഭിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ എന്നുള്ളതിന്റെ തെളിവല്ല അത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്.
So he doesn't say if you speak in tongues or you have other special gifts of the Spirit, only then you are filled with the Holy Spirit.
അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് കൃപാവരങ്ങൾ പ്രാപിക്കുകയോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടിരിക്കുന്നത് എന്നല്ല പൗലോസ് പഠിപ്പിക്കുന്നത്.
You may have all the gifts of the Spirit and yet not be filled with the Holy Spirit.
ആത്മാവിന്റെ എല്ലാ കൃപാവരങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും അപ്പോഴും ആത്മാവിന്റെ നിയന്ത്രണത്തിന് നിങ്ങൾ തന്നെ വിധേയപ്പെടുത്താതിരിക്കുകയും ചെയ്യുവാൻ കഴിയും.
Because being filled with the Holy Spirit means being controlled by the Holy Spirit.
കാരണം ആത്മാവിന്റെ നിറവ് എന്നത് ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുക എന്നത്രേ അർത്ഥം.
So Paul is stating here very clearly the home can be heaven on earth if each family member is controlled by the Holy Spirit.
ഭവനം സ്വർഗ്ഗം ആയി തീർക്കണം എന്നുണ്ടെങ്കിൽ ഭവനത്തിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെട്ടാൽ സാധ്യമാവും.
And what will be the result in the home?
അങ്ങനെയാണെങ്കിൽ ഭവനത്തിൽ എന്താണ് സംഭവിക്കുക?
Home that is filled with the Holy Spirit.
ആത്മാവിന്റെ നിറവുള്ളതായ ഭവനം.
There will be joyfulness.
അവിടെ ആനന്ദം ഉണ്ടാവും.
There will be thankfulness.
അവിടെ നന്ദി ഉണ്ടാവും.
There will be submissiveness.
അവിടെ വിധേയപ്പെടൽ ഉണ്ടാവും.
Let's look at just two today.
അതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പരിശോധിക്കാം.
Being joyful, number 1.
ഒന്നാമത്, അവിടെ സന്തോഷമുണ്ടാവും.
Ephesians 5:19.
അഞ്ചാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
Addressing one another in psalms and hymns and spiritual songs, singing and making melody to the Lord with your heart.
സംഗീതങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തു.
Joy is one of the fruit of the Spirit.
ആത്മാവിന്റെ ഫലങ്ങളിലൊന്നാണ് സന്തോഷം.
Galatians 5:22.
ഗലാത്യലേഖനം 5:22.
But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness.
ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം.
The believer's joy is not a shallow emotion.
വിശ്വാസിയുടെ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വൈകാരികമായ ഒരു പ്രകടനം മാത്രമല്ല.
It's not like the temperature on the thermometer that rises and falls.
തെർമോമീറ്ററിൽ കാണിക്കുന്ന പോലെ താപമത്തിനനുസരിച്ച് മാറുന്നതായ തെർമോമീറ്റർ പോലെ അല്ല.
The changing atmosphere in the home, temperature rises and falls. That's not joy.
കുടുംബത്തിലെ സാഹചര്യങ്ങൾക്ക് മാറ്റുന്നതനുസരിച്ച് സന്തോഷം വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്.
ക്രിസ്ത്യൻ ജോയ് ഈസ് എ ഡീപ് എക്സ്പീരിയൻസ് ഓഫ് ആഡിക്വസി.
ക്രിസ്തീയ സന്തോഷം എന്നത് എല്ലാം തികവിന്റേതായ, നിറവിന്റേതായ ഒരു
ലക്ഷണമാണ്.
സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്ക് അതീതമായ സമാധാനം, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്ക് അതീതമായ തൃപ്തിയുടേതായ അനുഭവമാണ്. അതത്ര വിശ്വാസിയുടെ സന്തോഷം.
So that's how a Christian can be joyful even in the midst of pain and suffering.
ആ വേദനയുടെയും കഷ്ടതയുടെയും നടുവിലും ഒരു വിശ്വാസിക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത് അതുകൊണ്ടാണ്.
You saw that in the Philippian jail when Paul and Silas were so full of joy.
ഫിലിപ്പിയ തടവറയിൽ പൗലോസും ശീലാസും സന്തോഷമുള്ളവരായിരുന്നു എന്ന് നാം കണ്ടു.
They were praying, they were praising God.
അർദ്ധരാത്രി അവർ പാടിയും പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
So this kind of joy, it's not a thermostat, it's not a thermometer,
ഈ തരത്തിലുള്ള സന്തോഷം ഒരു തെർമോമീറ്റർ സമാനമല്ല, ഒരു തെർമോസ്റ്റാറ്റിന് സമാനമാണ്.
Instead of rising and falling with the circumstances,
സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് പകരം,
this joy actually determines the spiritual temperature of the circumstances.
ആ സാഹചര്യങ്ങളിലുള്ളതായ ആത്മീയ സന്തോഷത്തെ നിയന്ത്രിക്കുന്നത് ഈ സന്തോഷമാണ്.
That's what a thermostat does.
തെർമോസ്റ്റാറ്റ് ചെയ്യുന്നതും അത് തന്നെയാണല്ലോ.
You have a heater that you use, water heater.
വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്റർ ഉണ്ട്,
thermostat.
അതിന്റെ ഉള്ളിൽ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്.
When the temperature is too high, it just knocks off, so it comes to the correct temperature. Too low, the heater is on.
വെള്ളത്തിന്റെ ചൂട് കുറവായിരിക്കുമ്പോൾ ഹീറ്റർ ഓൺ ആകും, അല്ല കൂടിയിരിക്കുമ്പോൾ ഹീറ്റർ ഓഫ് ആകും.
So the thermostat determines the spiritual temperature of the water.
ആ വെള്ളത്തിന്റെ
thermostat determines the temperature of the water. Same way, Christian joy determines the spiritual
വെള്ളത്തിന്റെ താപത്തെ നിയന്ത്രിക്കുന്നത് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ആത്മാവിന്റെ നിയന്ത്രണത്താലാണ് വിശ്വാസികളുടെ സന്തോഷം നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? സന്തോഷം ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക്
കഴിയും.
ആ സാഹചര്യത്തിന്റെ നടുവിലും നമ്മുടെ ഉള്ളിലുള്ളതായ ആത്മസന്തോഷം വ്യക്തമായി വെളിപ്പെടുന്നുണ്ടാവും. ഡോക്ടർ ഉണ്ണിയോടും ലക്ഷ്മിയോടും വക്കീൽ പറഞ്ഞു, നിങ്ങളുടെ സമാധാനത്തിന്റെ രഹസ്യം എന്താ? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതിന്റെ ഫലമാണ്. നമ്മുടെ ഏറ്റവും നാം അനുഭവിക്കുന്നതായ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിന്റെ നടുവിലും,
ബിക്കോസ് ദിസ് ഇന്നർ ജോയ് കംസ് ഫ്രം ഗോഡ്,
കാരണം ഈ ആന്തരികമായ സന്തോഷം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്.
പോൾ പുട്സ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി.
പൗലോസ് അത് വളരെ മനോഹരമായിട്ട് പ്രസ്താവിക്കുന്നു.
ഹി റൈറ്റ്സ് ഇൻ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4, ബൈ ദി വേ, ദി ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ഇസ് ഓൾ അബൌട്ട് ജോയ്.
ഫിലിപ്പി ലേഖനം 4 അധ്യായത്തിൽ താൻ പറയുന്നു, ഫിലിപ്പി ലേഖനം മുഴുവനും സന്തോഷത്തെ കുറിച്ചാണ്.
ചാപ്റ്റർ 4 വേഴ്സ് 11.
4 അധ്യായത്തിലെ 11-ാം വാക്യം.
Not that I am speaking of being in need, for I have learned in whatever situation I am to be content.
ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്.
Now how does Paul illustrate this joy?
ഈ സന്തോഷത്തെ എങ്ങനെയാണ് പൗലോസ് വിശദമാക്കുന്നത്?
He uses the image of drunkenness.
മദ്യപാനത്തോട് ചേർത്താണ് താൻ അതേ കുറിച്ച് പറയുന്നത്.
He uses that because there is no better illustration.
അതിനേക്കാൾ ഉത്തമമായ ഒരു ഉദാഹരണം കാണാത്തത് കൊണ്ടായിരിക്കാം തന്നത് ഉപയോഗിക്കുന്നത്.
Those of you who have been drunkards before coming to Christ, you know what it is.
കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് മദ്യപാനികളായിരുന്നവർക്ക് ഈ പറയുന്നത് എന്താണെന്ന് വ്യക്തമാണ്. അവർ തമ്മിൽ വളരെ സമാനതയുണ്ട്. പൗലോസ് പറയുന്നു, അത് മദ്യപിച്ച് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനിറപ്പ് ഉണ്ടാവുമെന്ന്. എന്നാൽ ആത്മാവിനാൽ നേരിടുന്നുകൊള്ളുവീൻ. അതുകൊണ്ട് പിന്നീട് എന്തുകൊണ്ടാണ് വീഞ്ഞിനെ കുറിച്ച്
പറയുന്നത്?
നാളിൽ വിശ്വാസികൾ ആത്മ നിറവുള്ളവരായി തീർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആളുകൾ അവരെ കണ്ടു, ജനം അവരെ കണ്ടു.
Of being drunk with new wine.
അവർ പുതുവീഞ്ഞ് കുടിച്ചവരെന്ന് അവരെ കുറിച്ച് കുറ്റം ആരോപിച്ചു.
Acts chapter 2:13.
അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 2:13-15 വരെയുള്ള വാക്യങ്ങൾ.
But others mocking said they are filled with new wine.
ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു.
But Peter standing with the 11 lifted up his voice and addressed them, men of Judea and all who dwell in Jerusalem, let this be known to you and give ear to my words, so these people are not drunk as you suppose, since it is only the third hour of the day.
അപ്പോൾ പത്രോസ് 11 പേരോട് കൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരെ യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചോളി. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3:00 നേരമേ ആയിട്ടുള്ളല്ലോ. ഈ വിശ്വാസിൽ വെളിപ്പെട്ടതായ സന്തോഷത്തിന്റെ സമൃദ്ധി. അതുകൊണ്ട് അത് കണ്ടപ്പോൾ അവിശ്വാസികൾക്ക് മറ്റൊരു കാരണവും ഇതിന് നൽകുവാനായിട്ട് കഴിഞ്ഞില്ല. ഇവർ വീഞ്ഞു കുറിച്ച് മത്തരായിരിക്കുന്നു എന്ന് അവർ ചിന്തിച്ചു. ദേവാലയത്തിൽ ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ
And Eli, the priest, saw her.
ഏലി പ്രവാചക പുരോഹിതൻ അവളെ കണ്ടു.
And she was mumbling with the words were coming. She was moving her lips, but no sound was coming.
അവളുടെ ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നു, വാക്കുകൾ പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല.
ഏലി
ചിന്തിച്ചത് അവൾ വീഞ്ഞു കുടിച്ച് മത്തായിരിക്കുന്നു
എന്നാണ്.
ഇവിടെ അവിശ്വാസികളായ വിശ്വാസികളെ നോക്കിയപ്പോൾ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു എന്നവരെ കുറിച്ച് പറഞ്ഞു. അവർ പുതുവീഞ്ഞു കുടിച്ച് നിറഞ്ഞിരിക്കുന്നു. ആത്മാവിന്റെ നിയന്ത്രണത്തിലായി തീരുന്നതും വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നതും തമ്മിൽ പ്രായോഗികമായ ചില സമാനതകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട്
കഴിയും.
മദ്യപാനി മറ്റൊരു ശക്തിയുടെ
അധീനതയിലാണ്.
മദ്യം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ ഉണർത്തുന്ന ഒന്നല്ല, അതിനെ തണുപ്പിക്കുന്ന
ഒന്നാണ്.
നമ്മുടെ സ്വാഭാവികമായ ചിന്താശക്തിയെ അത് മാറ്റിവെച്ചിട്ട് തന്റെ വികാരങ്ങൾക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാക്കി അവനെ
തീർക്കുന്നു.
ഒരു വലിയ സ്വാതന്ത്ര്യമാണ് മദ്യപാനിക്ക് അനുഭവിക്കാൻ.
അവന്റെ
എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോയി എന്ന ചിന്ത അവന്
ഉണ്ടായിരുന്നു.
ആ വീട്ടിലുള്ള ആരെയും അടിച്ചിടാനായിട്ട് അവന് കഴിയുമെന്ന്
ചിന്തിക്കും.
തന്റെ വാക്കുകളിൽ ഒരു നിയന്ത്രണം അവൻ അനുഭവിക്കും, അവന് വേണമെന്ന് തോന്നുന്നില്ല. അവൻ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, അവൻ സംസാരിക്കുന്നതാകട്ടെ, ലജ്ജാകരമായ കാര്യങ്ങളാണെങ്കിലും അതിൽ അവന് ലജ്ജ തോന്നുന്നില്ല. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറച്ചു വെക്കുവാനായിട്ട് അവന് കഴിയുന്നില്ല. അതേ അനുഭവം തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആത്മനിറവുള്ളതായ വിശ്വാസി
God controls his life.
ദൈവമാണ് അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്.
The believer experiences a deep joy that he is not afraid to express to the glory of God.
വിശ്വാസിയുടെ ഉള്ളിൽ ആഴത്തിലുള്ളതായ സന്തോഷം അവൻ അനുഭവിക്കുന്നതുകൊണ്ട് ദൈവമഹത്വത്തെ വെളിപ്പെടുത്താതെ ഇരിക്കാൻ അവന് കഴിയുന്നില്ല.
You see, that's why when some believers come to church, they lift up their hands and they praise the Lord and they worship the Lord and the others are looking at them.
അതുകൊണ്ടാണ് ചില വിശ്വാസികൾ ദൈവ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ അവരെ സൂക്ഷിച്ച്
നോക്കുവാനിടയാണ്.
അവരുടെ ഉള്ളിലുള്ളതായ സന്തോഷവും സ്നേഹവും ആരാധനയും വെളിപ്പെടുത്താതിരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ അവരുടെ ശരീരങ്ങളെ ഉപയോഗിച്ച് അത് ചെയ്യുന്നു. അവരുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായിട്ട് ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തവർ എല്ലാവരും ആത്മനിറവുള്ളവരാണ് എന്നല്ല ഞാൻ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കി.
Today people mimic
in aalore ee karyangalokke anigirikkunnu. Avada aarengil karangal uyirthiyunnathukondu aathmanirvinnal aanu cheythathu enna aanu chindikkunnu.
Today we need the gift of discerning of spirits to know whether a person is filled with spirit or not.
Aathmanirvullavanaano allayo ennu ariy thirichariyanundengil vejanathinte aathmavu namukku aavashyam.
Very necessary today. That gift is absolutely necessary today. Today is a day where people are being deceived.
Adu aathmakale vejikkunnathaya kripavaram illayengil inna തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയില്ല. ആത്മവേദന നമുക്ക് ആവശ്യമായി. എന്നാൽ ഈ താരതമ്യം
പരിശോധിക്കാം.
സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു
വ്യക്തിയാണ്.
കാരണം മദ്യം അവന്റെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നു.
Beautiful self-control. എന്നാൽ
ആത്മനിർഭരനായ വിശ്വാസി അവനെ തന്നെ നിയന്ത്രിപ്പാൻ കഴിയുന്നവനാണ്.
Let me give you an example.
ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം.
When someone tells you I speak in tongues and I cannot stop.
ഒരാൾ പറയാ അവകാശപ്പെടുകയാണ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എനിക്കത് നിർത്തുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ആവശ്യപ്പെടുന്ന
പറഞ്ഞു.
എനിക്ക് അതേക്കുറിച്ച് സംശയമുണ്ടാവും.
That's not something which I believe is from the Holy Spirit.
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതായ ദാവോ എന്ന് എനിക്ക് സംശയം.
There's something wrong.
എനിക്ക് എന്നെ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ എവിടെയോ പ്രശ്നമുണ്ട്.
Because the spirits of the prophet are subject to the prophet.
കാരണം പ്രവാചകന്മാരുടെ ആത്മാവ് അവരുടെ വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കും.
I can stop speaking in tongues when I want to speak. I can speak when I want to.
എനിക്ക് സംസാരിക്കാൻ
stop singing in tongues when I don't want to speak. When I want to stop I can stop.
എനിക്ക് ആത്മാ അന്യഭാഷയിൽ സംസാരിപ്പിക്കാൻ കഴിയും, അത് നിർത്തുവാൻ കഴിയും. എനിക്ക് ആത്മാവിൽ പാടുവാൻ കഴിയും, ആത്മാവിൽ പാടാതിരിക്കാനും കഴിയും.
You know what the devil does?
പിശാച് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ?
The counterfeit tongues, I'll tell you what.
പിശാചിന്റെ നിയന്ത്രണത്തിൽ നാം ആക്കിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം ഇല്ലാതിരിക്കും. ദൈവമല്ല അവരെ നിയന്ത്രിക്കും. ഇത് ആ ദൈവത്തിന്റെ ആത്മാവല്ല, മറ്റൊരാത്മാവാണ്. അതത്രേ ദുരാത്മാവും.
true speaking in tongues, you can praise and worship, adore the Lord, you can stop, you can start, you can stop, you can, in fact when somebody else is worshiping, you can stop and listen.
യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, നമുക്ക് ആത്മാവിൽ സംസാരിക്കുമ്പോൾ അത് നിയന്ത്രിപ്പാനായിട്ട് നമുക്ക് കഴിയും.
When you're worshiping in the language, I can both listen to what you're saying, I can understand what you're saying, at the same time I can sing in tongues.
മറ്റൊരാൾ ആരാധിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ അത് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയും, അത് തിരിച്ചറിയുവാൻ കഴിയും, അതുപോലെ അതേ സമയം തന്നെ ആത്മാവിൽ ആരാധിപ്പാനും എനിക്ക് കഴിയും.
In fact, in worship, that's why I love to sit back and worship, because when you worship, I don't have to sing. You know, when you're singing, I can understand what you're singing. I can worship along with you with my mind. At the same time, I can sing in the same tune in tongues.
അതുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കുമ്പോൾ എനിക്ക്, ഞാൻ പുറയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന ഭാഷയിൽ എനിക്ക് ആരാധിപ്പാൻ കഴിയും, അതേപോലെ തന്നെ എന്റെ ആത്മാവിനും എനിക്ക് ആരാധിപ്പാനായിട്ട്
കഴിയും. മൾട്ടി ടാസ്കിംഗ്, ഐ കെൻ സേ ഇറ്റ്സ് ഓൺലി വൺ തിങ്, നോട്ട് മൾട്ടി ടാസ്കിംഗ്.
പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ കഴിയുമെന്നല്ല പറയേണ്ടത്, ഇത് ആത്മാവിന്റെ നിറവ് തന്നെയാണ്.
When I drive, I can watch and I can concentrate on what on the road. At the same time, I can praise and worship the Lord in the car.
വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ വാഹനത്തെ കൈകാര്യം ചെയ്യും, അതേ സമയം ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എനിക്ക് കഴിയും.
I can stop when I want to.
എനിക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ അവസാനിപ്പിക്കാം.
So self control,
ആത്മനിയന്ത്രണം,
that's the fullness of the Holy Spirit. അത്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സംഭവിക്കുന്നതാണ്.
Believer experiences a beautiful self control.
വിശ്വാസിക്ക് സ്വയം നിയന്ത്രിക്കാനായിട്ട് കഴിയും.
In every situation in life,
ഏത് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവനെ സ്വയം നിയന്ത്രിക്കാനായിട്ട്.
Because it is God who is controlling the believer's life.
കാരണം വിശ്വാസിയുടെ ജീവിതത്തെ ഭരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.
Self control is the fruit of the Holy Spirit.
ആത്മനിയന്ത്രണം എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്.
Look at Galatians chapter 5.
ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ നാം അത് കണ്ടുവല്ലോ.
23-ാം
വാക്യത്തിൽ
gentleness, self control, against such things there is no law.
സൗമ്യത, ഇന്ദ്രിയജയം, ഈ വഴിക്ക് വിരോധമായ ഒരു ന്യായപ്രമാണം.
It's part of the spirit, as part of the fruit of the spirit.
അത് ആത്മാവിന്റെ ഫലത്തിന്റെ ഭാഗമാണ്.
The spirits of the prophets are subject to the prophets.
ആത്മാവ് പ്രവാചകന്മാരുടെ ആത്മാവുകൾ അവർക്ക് വിധേയപ്പെട്ടിരിക്കുന്നു.
1 Corinthians 14:32.
1 Corinthians 14:32.
And the spirits of prophets are subject to prophets.
അതെ, ആത്മാ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. മറ്റേതെങ്കിലും ആത്മാവാണ് നിങ്ങളുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കുകയില്ല. മദ്യപാനി തന്നെ തന്നെ ഭോഷനാക്കി തീർക്കുന്നു. എന്നാൽ ആത്മനിറവുള്ളതായ വിശ്വാസി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൻ ക്രിസ്തുവിന് വേണ്ടി ഒരു ഭോഷനായി തീരുവാനായിട്ട് മനസ്സുള്ളവനാണ്. 1 Corinthians 4:10.
We are fools for Christ's sake, but you are wise in Christ. We are weak, but you are strong. You are held in honor, but we are in distress.
ഞങ്ങൾ ക്രിസ്തുവിത്തം പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. മദ്യപാനി തന്നിലേക്ക് തന്നെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ
ശ്രമിക്കുന്നു.
ആത്മനിർഭരനായ വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. ആത്മനിർഭരനായ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താണത്? ആത്മനിർഭരമുള്ള വ്യക്തിയോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനോ അവരോട് ചേർന്ന് ജീവിക്കാനോ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം ആ വ്യക്തി എല്ലായ്പ്പോഴും സന്തോഷമുള്ളവനായി, അവന്റെ വായിലെപ്പോഴും അവന്റെ ഹൃദയത്തിൽ എപ്പോഴും പാട്ടുണ്ട്, അവന്റെ ചുണ്ടിന്മേലും ഗാനങ്ങളുണ്ട്. മദ്യപാനികൾ സാധാരണയായി രാത്രി വീട്ടിലേക്ക് മദ്യപിച്ച ശേഷം മടങ്ങി വരുമ്പോൾ അവർ പാട്ടുപാടിയാണ് വരുന്നത്. എന്നാൽ അവൻ പാടുന്ന പാട്ടുകൾ അവന്റെ ഉള്ളിലെ ദോഷത്തെ അത്ര വെളിപ്പെടുത്തുന്നു. എന്നാൽ ആത്മനിർഭരമുള്ള വിശ്വാസിയുടെ വായിൽ വരുന്നതായ പാട്ടുകൾ ദൈവത്തിന്റെ
പാട്ടുകളാണ്.
ആത്മാവിന്റെ നിയന്ത്രണത്തിന് ശക്തിയിലാണ് അവൻ ഗാനം പൊങ്കൽ പാടുന്നത്. രാത്രിയിലും ദൈവം അവന് ഗാനങ്ങളെ നൽകുന്നു. 42-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം.
The Lord gives me a song, I get up and write the song.
പലപ്പോഴും
ദൈവം
എനിക്കൊരു ഗാനം നൽകുമ്പോൾ ഞാൻ ഉണർന്നെഴുതേറ്റ് അത് പാടാ എഴുതി
വെക്കാറുണ്ട്.
42-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം.
My day the Lord commands to steadfast love, and at night his song is with me, a prayer to the God of my life.
യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും.
Remember, in pain, in spite of pain and shame, Paul and Silas were able to sing praises to God in the Philippian jail.
വേദന ഉണ്ടായിട്ടും ലജ്ജയ്ക്ക് കാരണമായി തീർന്നിട്ടും അപ്പോസ്തലനായ പൗലോസും ശീലാസും ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ഓർക്ക്.
അപ്പോസ്തല
പ്രവർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ
25-ാം
വാക്യം നമുക്ക് വായിക്കാം.
About midnight, Paul and Silas were praying and singing hymns to God, and the prisoners were listening to them.
അർദ്ധരാത്രിയിൽ രാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നു അതിന്റെ
ഫലം?
കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരവും ആയിരുന്നു അതിന്റെ
ഫലം.
ആത്മനിറവിന്റെ ഒന്നാമത്തെ അടയാളം സന്തോഷമുള്ളതായ ഒരു അനുഭവമാണ്. രണ്ടാമത് നന്ദിയുള്ളതായ ഒരു
ഹൃദയം.
എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം.
Giving thanks always and for everything to God the Father in the name of our Lord Jesus Christ.
കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കെ. ഒരു വീടിനെ ഒരാൾ നിർവചിച്ചു ഇങ്ങനെയാണ്.
The place where we are treated the best and complained the most.
That's a description of a home. The place and complained the most.
ഏറ്റവും നന്നായി നമുക്ക് നമ്മെ പരിരക്ഷിക്കുന്നതായ ഒരു സ്ഥലം, എന്നാൽ ഏറ്റവും അധികം നാം ദുർവൃക്കുകയും ചെയ്യുന്നതായ ഒരു സ്ഥലം.
You know, when you don't have a home that is a secure home, a home where you feel a functional family. If that is missing in your life, then it's very chaotic, it's very very chaotic.
ശരിയായി പ്രവർത്തിക്കാത്തതായ ഒരു കുടുംബത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ഒരു അനുഭവമാണ്.
My nephew, when he comes back home, he's now, when he come back from Canada, he's at home now.
My brother's son.
സഹോദരന്റെ മകൻ കാനഡയിലാണ് ജീവിക്കുന്നത്, ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്.
He comes back home now, he's at home for 2 weeks, and he said, I just want to take in this place. What does he mean? He says that he's, because when he was here, when he was in the home that we grew up, and when he was with us, he would say, This is such a lovely home for me. This is my home base.
അവൻ മടങ്ങി വരുമ്പോൾ പറഞ്ഞു, ഇതെന്റെ ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു എന്നാണ്. കാരണം അവൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ, ഞങ്ങളുടെ ഭവനത്തിലായിരുന്നപ്പോൾ അവൻ അനുഭവിച്ചതായ കാര്യത്തിൽ ഓർത്താണ് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു എന്ന് അതേ കുറിച്ച് പറയുന്നത്.
അവൻ
വീട്ടിന് പുറത്തായിരുന്നപ്പോൾ കടന്നു പോയതായ വേദനാജനകമായ അനുഭവങ്ങളെ കുറിച്ച് എനിക്കറിയാം. നമുക്ക് ഏറ്റവും നല്ലതായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് നമ്മുടെ വീട് എന്നത്. എന്നാൽ അവിടെയാണ് നാം ഏറ്റവും അധികം പരാതിപ്പെടുന്നത്, പിറുപിറുക്കുന്നത്. ഒരു യുവാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ മാർക്ക് എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്നോട് എന്നെ കുറ്റം പറയുന്നതിനല്ലാതെ എന്റെ പിതാവ് എന്നോട് സംസാരിക്കാറില്ല. മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനത് കേട്ടതാണ്. ഒരു മനുഷ്യനെ വല്ലപ്പോഴൊക്കെ അവനെ ഒന്ന് ഉത്തേജിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ? ഒരു വിവാഹ കൗൺസിലർ പറയുന്നത് ഇങ്ങനെയാണ്, ഗാർഹിക പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരാൾ ഉണ്ട് എന്നുള്ളത് കരുതാതെ
ജീവിക്കുന്നതാണ്.
ഒരു വിവാഹ കഴിച്ച ഒരു വ്യക്തി ഒരു കൗൺസിലറുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് നിന്റെ കൗൺസിൽ ഉപദേശം ആവശ്യമുണ്ട്. നിനക്ക് എന്ത് ഉപദേശമാണ് ആവശ്യം എന്ന് ചോദിച്ചു.
എനിക്ക്
കുടുംബപരമായ പ്രശ്നമുണ്ടെന്നാണ് പറയുവാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. എനിക്ക് ആയുധ കലയിൽ ഒരു ഉപദേശം ആവശ്യമുണ്ടെന്നായി. ആയുധ കലയിലുള്ള പ്രശ്നമാണോ അതോ വിവാഹ പ്രശ്നമാണോ എന്നെനിക്കറിയില്ല.
Our biggest problem is we take each other for granted in our homes.
നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ നാം കണക്കിടാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.
When you're filled with the Holy Spirit, what happens?
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുമ്പോൾ എന്താണ്
സംഭവിക്കുന്നത്? You're thankful to God for each other in your family.
നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ കുറിച്ച് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും.
You know, when before I was a believer,
ഞാൻ വിശ്വാസി ആയി തീരുന്നതിന് മുമ്പ് എന്റെ ഇളയ സഹോദരനെ ഞാൻ ഉപദ്രവിക്കുക
പതിവായിരുന്നു.
ഞങ്ങൾ തമ്മിൽ 4 വയസ്സിന്
വ്യത്യാസമുണ്ട്.
ഞാൻ ഒരു മേശയിൽ ഇരിക്കുമ്പോൾ പോയി വെള്ളം എടുത്തുകൊണ്ട് വരിക എന്ന് അവനോട് പറയും.
And he'll be scared. He'll run with a glass, get water and bring it. He's my slave and I'm his master.
Avan pedichu odi poi or adime pole glass il vellam eduthundu varu.
And I became a believer.
Naan vishwasi aaya shesham
he could sit on the bank
there. Avan machine irikkum.
I'll see the glass empty.
Avante glass olinjirikkunnathayi kandal
I'll go to the water what do you call that the UV
ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ കൊണ്ടുവരും. അതിന്റെ ഫലം എന്തായിരുന്നു അറിയാം? അവന്റെ ജീവിതത്തിൽ അവൻ അത് കണ്ട ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ രക്ഷയിലേക്ക് വരുവാനുള്ള കാരണം അതായിരുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു.
When you're filled with Holy Spirit, you say, thank you, Shiva. You go and get the water and give it to Shiva. You serve your sister. That's being filled with Holy Spirit.
Atmanal nariya ennathu kondu arthamakkunnathu adaan.
Such a home is paradise.
Anginulla bhavanangal swarga tulyamaya bhavanangalaan.
And that's the kind of home that we should have.
Namukkundayirikkendathum aa tarathulladaya bhavanangalaan.
We won't find fault with each other.
Nam anyunyam kuttam kandathunnavarayikkilla. Nam anyunyam vimarsikkunnavaragilla.
Care for each other. Love each other.
Nam anyunyam snehikkum anyunyam karuthiyum cheythuraayikkum.
We won't take each other for granted.
Nam mattullavare illa ennu karuthiyilla.
We will learn to say thank you.
Nam nandi parayunnavarayikkum.
Sincerely we do that.
Nam aathmarthamayi angane cheynuvarayikkum.
And the home will be a happy home.
അങ്ങനെ ഒരു ഭവനം സന്തോഷമുള്ള ഭവനമായി.
That's the secret of a happy home.
അത് സന്തോഷമുള്ള ഭവനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ രഹസ്യമാണ്. അന്യോന്യം ദൈവത്തെ മറ്റുള്ളവരെ കുറിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായി. അത് നമ്മുടെ ഉള്ളിൽ ഉളവാക്കി എടുക്കാനായിട്ട് ഇതിനാത്രേ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമായിരിക്കും. ദൈവാത്മാവിനാൽ നിറഞ്ഞവരാണെന്ന് അഭിനയിക്കുക അസാധ്യമാണ്. നമാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി
തീരും.
ഈ തരത്തിലുള്ളതായ നന്ദിയുള്ളതായ ഒരു ഹൃദയം കുടുംബത്തിന്റെ ഐക്യതയ്ക്ക് എങ്ങനെയാണ് കാരണമായി
തീരുന്നത്?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നന്ദിയുള്ളതായ ഒരു മനോഭാവം നമുക്ക് നൽകുന്നത്. ഇത് ഭവനത്തിൽ എങ്ങനെ സാധ്യമായി
തീരും? That he or she is enriched because of the other member of the house.
Yeah, nammude kudumbathile mattullavare njangalude aathmika jeevithathine ethum nalla nilayil sambhavana cheyidavarannullathu nam thirichariyumbolaanu sadhikkunnathu.
This is the mark of humility.
Idu oru vinaya manobhavamaanu.
The person who thinks the world owes him a living is never thankful for anything.
Logam mattullavare logathilulla mattullavarum enne kurichu chindikkanam ennu karunna aalkku nandi undaagilla.
In fact, he thinks he is doing others a favor by permitting them to serve.
Aa mattullavar thanakke ശുശ്രൂഷ ചെയ്യുന്നത് താൻ അനുവദിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമെന്നാണ് അദ്ദേഹം
ചിന്തിക്കുന്നത്.
എന്നാൽ നന്ദിയുള്ള ഹൃദയമുള്ളവർ വിനയമുള്ള ഹൃദയമുള്ളവരുമാണ്.
As the giver of everything, God, the giver of every good and perfect.
ദൈവമാണ് സകലവും തികവുള്ളതും നന്മയുള്ളതും നൽകുന്നത് എന്ന് അംഗീകരിക്കുന്ന ഒരു ഹൃദയമാണ് അവർക്കുള്ളത്.
James 1:17.
യാക്കോബിന്റെ ലേഖനം 1:17.
Every good gift and every perfect gift is from above, coming down from the Father of lights, with whom there is no variation or shadow due to change.
എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല.
Your home will be a home that is used for the glory of God.
നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് പ്രയോജനകരമായ ഭവനങ്ങളായി തീരും.
It will be a home that is blessed, that has the presence of God, the power of God evident.
ദൈവത്തിന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവശക്തി വ്യാപരിക്കുന്നതായ ഒരു ഭവനങ്ങളായ ഭവനമായ തീരും.
You know, you can have a very clean home and not have the presence of the Lord.
വളരെ വൃത്തിയുള്ളതായ ഒരു ഭവനം നിങ്ങൾക്ക് ഉണ്ടാകാം, എന്നാൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നില്ല.
You know, there are no scratches on the walls, everything is so pakka clean. It's in fact some of the houses I go to I find it difficult to step inside there because it's all so clean, you know.
എല്ലാ ചില ഭവനങ്ങളൊക്കെ പോയാൽ നമുക്ക് അവിടെ കടക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നും. എല്ലാം വളരെ വൃത്തിയായിരിക്കുന്നു. ഭിത്തിയിൽ മരങ്ങളും ഒന്നുമില്ല.
വൃത്തിയെ
കുറിച്ച് ഞാൻ കുറ്റം പറയുകയില്ല, അത് നല്ലത്
തന്നെയാണ്.
എന്നാൽ അവരന്യോന്യം
took me so much of money and trouble and my sweat to produce that wall and you scratched it.
എന്നാൽ ഭിത്തിയിൽ ഒരു വര വരണു കഴിയുമ്പോൾ ഞാൻ വളരെ പണം ചിലവഴിച്ച് നന്നായിട്ട് ഉണ്ടാക്കിയതാണ്, നീ അതിൽ വരച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു.
You can have a neat clean wall and lose out on happiness in the home, joy in the home.
വൃത്തിയുള്ള ഒരു ഭിത്തി ഉണ്ടായിരിക്കാം, എന്നാൽ കുടുംബത്തിലെ സന്തോഷം അതുകൊണ്ട് നഷ്ടമായി.
You can have a home that is used for the glory of God. One of a little few scratches here and there, a few cracks here and there, doesn't matter in the house.
എന്നാൽ അവിടെ ഇവിടെ ചില പാടുകൾ ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനം, അത് മനോഹരമായ ഒരു ഭവനമാണ്.
Every good gift and every perfect gift is from above.
എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണ്.
You see, when Mary takes that expensive
മറിയ ആ വിലയേറിയതായ സ്വച്ഛത മാംസി തൈലം എടുത്തു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദങ്ങളിൽ ഒഴിച്ചു. വിലയേറിയ ഒന്നാണ്, മൂല്യമുള്ളതൊന്നാണ് അവൾ എടുത്തത്. അവൾ യേശുവിന്റെ കാൽപാദങ്ങളിൽ അത് ഒഴിച്ചു. എന്തായിരുന്നു അതിന്റെ
ഫലം?
അവളുടെ നന്ദിയുള്ളതായ ഹൃദയത്തിന്റെ ഫലത്തിന് അതിന്റെ സൗരഭ്യം വീട് മുഴുവനും പരന്നു. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിന്റെ 2-3 വാക്യം, ആ ഭാഗം നമുക്ക്
വായിക്കാം.
അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസർ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ
ഒരുവനായിരുന്നു.
അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നന്ദിയുള്ള ഹൃദയം.
You brought my brother back to life.
നീ എന്റെ സഹോദരനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നു.
I know who you are.
നീ ആരാണെന്ന് എനിക്കറിയാം.
You are the resurrection of the life.
നീ പുനരുത്ഥാനവും ജീവനുമാണ്.
I owe you everything.
എന്റെ എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളതാണ്.
The most expensive thing that I have.
എനിക്ക് ഏറ്റവും വിലയേറിയതായിട്ടുള്ളത്.
I break it and I give it to you.
ഞാൻ അത് നിന്റെ കാൽപാദങ്ങളിൽ
ഇടും. In gratitude and thanksgiving.
നന്ദിയുള്ള നിന്നോടുള്ള നന്ദിയിലും സന്തോഷം.
Let your glory fill my home.
നിന്റെ മഹത്വം എന്റെ ഭവനത്തിൽ നിറയട്ടെ.
I want you more than anything else.
ഞാൻ നിന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നു.
Thankful to you.
ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ്.
Judas.
യൂദാ.
ഇസ്കരിയോത്ത്. He had been with Jesus for so long.
അവൻ ഏറെ നാളുകളായി യേശുവിനോട് കൂടെ ഉള്ളവനാണ്.
What did he say?
അവൻ എന്താണ് അപ്പോൾ പറഞ്ഞത്?
John 12.
യോഹന്നാന്റെ സുവിശേഷം 12:4 മുതൽ 6 വരെ.
Judas Iscariot, one of his disciples, he who was about to betray him, said, "Why was this ointment not sold for 300 denarii and given to the poor?"
എന്നാൽ അവൻ
said this not because he cared about the poor, but because he was a thief. And having charge of the money bag, he used to help himself to what was put in it.
എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ചുള്ള വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകുകൊണ്ടും പണസഞ്ചി അവന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. നന്ദിയുള്ള ഒരു ഹൃദയത്തെ നിങ്ങൾ കാണുന്നു, അതോടൊപ്പം നന്ദി ഇല്ലാത്തതായ ഒരു ഹൃദയത്തെയും
കാണുന്നു.
പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നാം എല്ലാവരും നന്ദിയുള്ളവരാണ് എന്നുള്ളത് ശരിയാണ്.
But Paul is commanding his readers to be thankful for all things at all times.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി നന്ദിയുള്ളവരായിരിക്കണമെന്നാണ്.
എഫെസ്യ
ലേഖനം 5:20 വാക്യം.
Giving thanks always and for everything to God the Father in the name of our Lord Jesus.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും.
You can't do that unless you're filled with
the Spirit. നാം ആത്മാവിന്റെ നിറവുള്ളവരല്ല എങ്കിൽ അങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ആത്മാവിന്റെ നിറവിനെ പ്രാപിക്കണം എന്ന്
തന്നെയാണ്.
കാരണം നമ്മുടെ സ്വന്തം ശക്തിയിൽ ഇത് സാധ്യമാകുന്ന കാര്യമല്ല. നമുക്ക് വാസ്തവത്തിൽ നന്ദിയുള്ളവരായിരിക്കാൻ കഴിയും. കഷ്ടതയുടെ നടുവിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ
കഴിയും.
നിരാശകളുടെ നടുവിൽ നന്ദിയുള്ളവരായിരിക്കാൻ
കഴിയും.
നമുക്ക് ദുഃഖം വേർപാടിന്റെ ദുഃഖം നാം അനുഭവിക്കുമ്പോൾ നന്ദിയുള്ളവരായിരിക്കാൻ
കഴിയുമോ?
ഈ ലേഖനം എഴുതുമ്പോൾ താൻ തടവറയിലാണെന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. അപ്പോഴും ദൈവം തനിക്കും തന്റെ ജീവിതത്തിലും തന്നിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പൗലോസ് നന്ദിയുള്ളവനാണ്.
എഫെസ്യ
ലേഖനം 1:16 വാക്യം.
I do not cease to give thanks for you, remembering you in my prayers.
നിങ്ങളെ കുറിച്ച് കേട്ടിട്ട് ഇടപെടാതെ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് നാം മറ്റുള്ളവരെ കുറിച്ചും അന്യോന്യവും നന്ദിയുള്ളവരാണോ? എഫേസ്യ ലേഖനം 5:4 ചീത്തത്തരം പൊട്ടച്ചൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും വരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ഫിലിപ്പി ലേഖനം 1:3
I thank my God in all my remembrance of you.
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷിച്ച് പ്രാർത്ഥിച്ചു. കൊലോസ്യ ലേഖനം 1:3.
We always thank God the Father of our Lord Jesus Christ when we pray for you.
സുവിശേഷത്തിന്റെ സത്യവചനം നിങ്ങൾ മുമ്പ് കേട്ടതായ
1:3
സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊലോസ്യ ലേഖനം ഉടനീളം ഈ നന്ദിയുടെ വാക്കുകൾ നിങ്ങൾ കാണുവാൻ
കഴിയും.
1:12 2:7 3:17 4:2
All verses about thanksgiving.
എല്ലാ വാക്യങ്ങളും നന്ദിയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
You see, when a believer finds himself in a difficult situation,
ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വിശ്വാസി ആയി തീരുമ്പോൾ
what must you do?
എന്താണ് താൻ ചെയ്യേണ്ടത്?
Immediately give thanks to the Father.
അപ്പോൾ തന്നെ പിതാവിനെ നന്ദി പറയുക.
In the name of Jesus Christ.
കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം
the Holy Spirit.
കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന് നന്ദി പറയുക.
Because God is in the situation.
കാരണം ദൈവം ആ സാഹചര്യത്തിൽ
നന്ദി പറയുക.
അവൻ നമ്മെ അതിനായി
ശക്തീകരിക്കുന്നു.
അവർ സാഹചര്യങ്ങൾക്ക് മീതിയുള്ളവരാണ്. ആ സാഹചര്യത്തിൽ നമ്മെ വിടുവിപ്പാൻ അവന്
കഴിയും.
അവന് മാത്രമേ അത്
സാധിക്കൂ.
അതുകൊണ്ട് അവന് നന്ദിയും സ്തോത്രമുള്ളവരായിരിക്കുന്നെങ്കിൽ അവന്റെ ശക്തിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനില്ല. അല്ല എങ്കിൽ എന്ത്
സംഭവിക്കും?
നാം പരാജയപ്പെടും. നാം പിറുപിറുക്കുന്നവരായി പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നന്ദി പ്രകടിപ്പിക്കാറില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പിറുപിറുപ്പിന്റെയും പരാതിയുടെയും പ്രാർത്ഥനകളാണ്. നന്ദിക്ക് പകരം പരാതികളാണുള്ളത്.
അവിടെ
വിശ്വാസി പരാതിപ്പെടുമ്പോൾ പിശാച് പ്രവർത്തിപ്പാൻ തുടങ്ങും. എന്നാൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ എന്താണ്
സംഭവിക്കുന്നത്?
പിശാചിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
പരാജയപ്പെടും.
നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നതായ പിശാചിന്റെ പ്രവൃത്തികളെ ദൈവത്തിന്റെ ആത്മാവ് നീക്കിക്കളയും. പിശാചിനെ പരാജയപ്പെടുത്തി ദൈവത്തിന് മഹത്വം നൽകുന്നു.
1:5
5:18 എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ
ദൈവേ.
കൃപ എന്നുള്ള പദത്തിൽ നിന്ന് തന്നെയാണ് നന്ദി ഉള്ളവരായിരിക്കുക എന്ന പദപ്രയോഗം വരുന്നത്.
If you have experienced the grace of God,
ദൈവത്തിന്റെ കൃപ നാം ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ,
and we are obligated to be grateful for what God brings to us.
അവൻ ചെയ്തത് ഓർത്ത് ഉപകാരത്തെ ഓർത്ത് നന്ദി ഉള്ളവരായിരിക്കാൻ നാം ബാധ്യതയുള്ളവരാണ്.
Have you experienced God's grace?
ദൈവത്തിന്റെ കൃപ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ?
If you are,
ഉണ്ടെങ്കിൽ,
then you will be a person of gratitude.
നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നവരായിത്തീരും.
Now there's something more interesting.
ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കൂടിയുണ്ട്.
The word thank and the word think comes from the same root word.
നന്ദി ഉള്ളവരായിരിക്കുക എന്നുള്ളതും ചിന്തിക്കുക എന്നുള്ളതും ഒരേ മൂല പദത്തിൽ നിന്നാണ് വരുന്നത്.
You know, if you would think straight,
നേരായി ചിന്തിക്കുമെങ്കിൽ നാം കൂടുതൽ നന്ദിയുള്ളവരായിരിക്കും. നാം കൂടുതൽ ദൈവത്തോട് കൂടുതൽ കൂടുതൽ ദൈവത്തിന് നന്ദി
കൊടുക്കുന്നവരായിരിക്കും.
എന്ത് കാര്യത്തെ കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചു തുടങ്ങുക. നിങ്ങൾ അനവധി ആയുള്ള നന്മകളെ ഓരോരോന്നായി എണ്ണി പറയുവാനായിട്ട്
തുടങ്ങും.
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എത്ര ആശ്ചര്യകരമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട്
തുടങ്ങും.
നമുക്ക് നന്ദി പറയുവാനായിട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയുകയായിരുന്നു, നീ എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ആയിരുന്നേ? ആ തീയിൽ നിന്ന് എന്നെ വലിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ആയിരുന്നേ?
eternally lost.
നിത്യമായി നശിച്ച അവസ്ഥയിലായിരുന്നു.
In your mercy.
എന്നാൽ നിന്റെ കരുണയിൽ.
In your grace.
നിന്റെ കൃപയിൽ.
You open my eyes to perceive the truth about who you are.
നീ ആരെന്നുള്ള തിരിച്ചറിയാൻ ആ സത്യത്തെ തിരിച്ചറിയാൻ തക്കോണം എന്റെ കണ്ണുകളെ തുറന്നല്ലോ. ഞാൻ നിനക്ക് നന്ദി പറയും. ഞാൻ കർത്താവേ നിനക്ക് നന്ദി പറയും.
When you count your blessings, you know what happens.
നമ്മുടെ നന്മകളെ കുറിച്ച് നാം എണ്ണി എണ്ണി ഓർക്കുമ്പോൾ എന്ത് സംഭവിക്കും? നാം അവനെ ആരാധിപ്പാനായിട്ട് തുടങ്ങും. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ നന്ദിയുള്ളവരായി. അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് പിശാചിന്റെ പിടിയിൽ നിന്ന് അവൻ നമ്മെ എന്നെ വിടുവിച്ചു.
Set me free.
എന്നെ സ്വതന്ത്രനാക്കി.
Seal me with the Spirit.
അവന്റെ ആത്മാവിനാൽ എന്നെ മുദ്രയിട്ടു.
Gave me a foretaste of glory.
വരുവാനിരിക്കുന്ന തേജസ്സിന്റെ ഒരു
അച്ചാരം
അവന്റെ ആത്മാവിനെ എന്റെ ഹൃദയത്തിൽ പകർന്നു.
What more can I ask?
ഇതിൽ കൂടുതൽ ഞാൻ എന്താ അവനോട് ചോദിക്കേണ്ടത്?
I was eternally heading for eternal hell.
നിത്യമായി നാശത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
From there he plucks me up.
എന്നാൽ അവിടെ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തു.
Gives me the gift of eternal life.
നിത്യജീവൻ എന്ന ദാനം അവൻ എനിക്ക് നൽകി.
Start thinking of what you can be thankful for.
എന്തിനെല്ലാം നാം നന്ദിയുള്ളവരായിരിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങി.
Count your blessings.
നിങ്ങളുടെ നന്മകൾ എന്തൊക്കെയെന്ന് ഓരോന്നായി എണ്ണി പറയുക.
The Holy Spirit will fill you more and more as you become a person who is joyful. You see, when the fruit of God's Spirit fills you, as you're filled with His Spirit, the fruit begins to be evident.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ ആയി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം നിങ്ങളിൽ ഉണ്ടാകുവാനായിട്ട്
തുടങ്ങും.
ഏറ്റവും അധികം നിറവുണ്ടായിരിക്കുമ്പോൾ ഏറ്റവും അധികം ഫലം
കായ്ക്കുന്നവരായിത്തീരും.
അതുകൊണ്ട് ആത്മനിറവുള്ളതായ വിശ്വാസി സന്തോഷമുള്ളവനാണ്, നന്ദിയുള്ളവനാണ്, അവൻ കീഴ്പ്പെടുവാൻ സന്നദ്ധനുമാണ്. കീഴ്പ്പെടുന്നതിനെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ പരിശോധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരുന്ന് കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ തക്കവണം. എല്ലാ വിശ്വാസികളെയും നീ കുറിച്ച് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആത്മാവ് നിറവുള്ളവരായി കൊണ്ടേ ഇരിപ്പാൻ തക്കവണം കഥാവെ. ഓരോ നിമിഷവും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വസിപ്പാൻ തക്കവണം. ഞങ്ങളിലത് സന്തോഷവും ആനന്ദവും കഥാവെ ഞങ്ങളിൽ നിന്നെ കുറിച്ച് സാക്ഷ്യം പറവാൻ തക്കവണം. നിന്റെ നിന്റെ നന്മയെ നിന്റെ വിശ്വസ്തതയെ ഓർക്കുവാൻ തക്കവണം. ഏറെ കാരണം അത് നൽകും എന്ന് ഞങ്ങൾ അറിഞ്ഞു കഥാവെ. ആത്മാവിന്റെ നിറവിൽ തന്നെ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ ഓഫീസുകൾ, ഞങ്ങൾ പ്രവർത്തന മേഖലകളൊക്കെ കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രവർത്തിപ്പാൻ തക്കവണം. ഞങ്ങളെ നീ സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവും നിന്റെ സാന്നിധ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് കഥാവെ സന്തോഷമുള്ള ഹൃദയം ഞങ്ങളിൽ ഉണ്ടായിട്ട് നിന്നെ നിരന്തരം സ്തുതിക്കുന്നവരും നിന്നോട് നന്ദിയുള്ളവരുമായിരിക്കാൻ തക്കവണം. തിരുക്കഥയിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സഹായിക്കണം. എല്ലാവർക്കും നിന്റെ നാം മഹത്വപ്പെടുവാൻ ഇടയാകണം. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോടുകൂടെയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മ കർത്താവായ യേശുവേ വരേണം.